السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمانة پٹا ستوی شاسی گلن انگنا ഒരു ക്ലാസ് പുനരാരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഉസ്താദ് സക്കരിയ സലാഹി തുടങ്ങിവെച്ച ഈയൊരു ദർസിന്റെ തുടർച്ച, അത് നമ്മൾ തുടരുന്നിടത്തോളം കാലം നമ്മുടെ ഉസ്താദിനതിന്റെ കൂലി കിട്ടും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രധാനമായും ഞാനത് ഏറ്റെടുത്തത്. ക്ലാസ് എടുക്കാനും അറിവുകൊണ്ടും കഴിവുകൊണ്ടും പ്രാപ്തനല്ലെങ്കിലും ഉസ്താദിന്റെ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ പൊതുവെ ക്ലാസ് എടുക്കാത്ത ഞാൻ ഇതിന് തയ്യാറായിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ക്ലാസ്സിന്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദിന് അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം ഏറ്റവും നല്ല രൂപത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സൂറത്തു ദാരിയാത്തിന്റെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ തദ്കിറ നടത്തുക, ഓർമ്മപ്പെടുത്തുക. ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഉപകാരമുണ്ടാക്കും. ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസിക്ക് ഗുണം ചെയ്യും എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസിക്ക് ഗുണം ചെയ്യും. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കഥീർ റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇന്നമാ തൻതഫിഉ ബിഹാ അൽ ഖുലൂബുൽ മുഅ്മിന. ഈ ദിക്റ, ഈ ഉത്ബോധനം വിശ്വാസമുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ പ്രയോജനം ചെയ്യൂ. ഓർമ്മപ്പെടുത്തൽ, ഓർമ്മപ്പെടുത്തൽ ആർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടോ അവന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എന്നതിനുള്ള തെളിവാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ദക്കിർ ബിൽ ഖുർആൻ, ഖുർആനിനെ കൊണ്ട് നീ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ വജദ ലിദ്ദിക്റ ഫി ഖൽബിഹി മൗഖിഅൻ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദിക്റ അഥവാ ഉത്ബോധനം സ്വീകരിക്കാനുള്ളൊരു സ്ഥാനമുണ്ടെങ്കിൽ, ഹൃദയം ഓർമ്മപ്പെടുത്തലുകൾ സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ, ഫല്യഅലം അന്നഹു മുഅ്മിൻ, അവന്റെ ഹൃദയത്തിന് ഉത്ബോധനം സ്വീകരിക്കാനും ഓർമ്മപ്പെടുത്തലുകൾ ഉൾക്കൊള്ളാനുമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ അവൻ മുഅ്മിനൻ, വിശ്വാസിയാണ്. അപ്പൊ വിശ്വാസിക്ക് മാത്രമേ ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്യൂ. ഓർമ്മപ്പെടുത്തലുകൾ ആർക്ക് ഉപകാരം ചെയ്യുന്നുണ്ടോ, ആരുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ടോ അവൻ വിശ്വാസിയാണ് എന്നതിനുള്ള തെളിവാണ്. അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള പറഞ്ഞത് കാണാം, തദ്ഖീർ, ഈ ഉത്ബോധനം നടത്തൽ, ഓർമ്മപ്പെടുത്തൽ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, മൊത്തത്തിൽ അല്ലാഹു തആല മനുഷ്യ മനസ്സുകളിൽ ഇട്ടുകൊടുത്ത കാര്യങ്ങൾ വ്യക്തമായി അറിയിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ മനുഷ്യരും, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും ഫിത്രത്തോടുകൂടിയാണ് ജനിക്കുന്നത്. ആ ഫിത്രത്ത് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. അതുപോലെ തന്നെ നന്മയോടൊരു താൽപര്യം, തിന്മയോടൊരു വെറുപ്പ് എല്ലാ ബുദ്ധികളിലും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചു കൊടുക്കൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും പഠിപ്പിച്ച എല്ലാ കൽപ്പന വിരോധങ്ങളും ഒരു തരത്തിലുള്ള തദ്ക്കിറത്താണ്, ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവുമാണ്. മറ്റൊന്ന്, അറിയുന്ന കാര്യം തന്നെ ഒരു പുതിയ കാര്യമല്ല, അറിയുന്ന കാര്യം തന്നെ മനുഷ്യനത് മറന്നുപോകും. ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് അവനിൽ നിന്ന് അത് നഷ്ടപ്പെട്ടുപോകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തൽ ആവശ്യമായി വരും. ഈ രണ്ട് നിലക്കും ഓർമ്മപ്പെടുത്തലുണ്ട്. നമ്മൾക്കൊക്കെ ഗഫലത്ത് കൊണ്ടും നിസിയാന് കൊണ്ടും മറവി കൊണ്ടും അശ്രദ്ധ കൊണ്ടുമൊക്കെ ജീവിതത്തിന്റെ മിക്ക സമയങ്ങളിലും ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമുള്ളവരാണ്. നമ്മൾ എത്ര ഖൈറാത്തുകൾ പഠിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളും ഒരുപാട് നന്മകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പലതും ആ സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മ വരുന്നില്ല. അത് ഒന്നുകിൽ നമ്മൾ മറന്നുപോയി, അറിയുന്നത് തന്നെ നമ്മൾ ഗഫലത്ത് കൊണ്ട് അശ്രദ്ധ കൊണ്ട് നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തൽ വിശ്വാസിക്ക് ഗുണം ചെയ്യും. മനുഷ്യൻ ഇൻസാൻ എന്ന പദം, അതിനെ ഭാഷാപണ്ഡിതന്മാർ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഇൻസാൻ എന്ന പദം, മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ഇൻസാൻ എന്ന പദം എവിടെ നിന്ന് വന്നു എന്നത് പല രൂപത്തിൽ ഭാഷാപണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നസിയ, മറന്നുപോയി എന്ന അർത്ഥത്തിൽ, നിസിയാൻ എന്ന പദത്തിൽ നിന്നാണ് ഇൻസാൻ വന്നിട്ടുള്ളത് എന്ന ഒരഭിപ്രായമുണ്ട്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഒരു കവി പറഞ്ഞത് കാണാം, ലാ തൻസയൻ തിൽക്കൽ ഉഹൂദ ഫഇന്നമ സുമ്മീത ഇൻസാനൻ ലിഅന്നക നാസി. ആ കരാറുകൾ നീ മറന്നുപോകരുത്, കാരണം നിനക്ക് ഇൻസാൻ എന്ന് പേര് ലഭിച്ചത് നീ മറക്കുന്നത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ വമാ സുമ്മിയൽ ഇൻസാനു ഇല്ലാ ലിനസീഹി, മനുഷ്യന് ഇൻസാൻ എന്ന് പേര് കിട്ടാൻ കാരണം അവന്റെ മറവി കൊണ്ടാണ്. വലൽ കൽബു ഇല്ല അന്നഹു യചകല്ലബു, കൽബ് ഹൃദയത്തിന് കൽബ് എന്ന് പേര് അറബിയിൽ പറയാനുള്ള കാരണം അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിന്നാണ് കൽബ് എന്ന പദം വന്നിട്ടുള്ളത്. കൽബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്നത്, മാറ്റിമറിക്കൽ എന്നൊക്കെയാണ്. അപ്പൊ കൽബിന്റെ സ്വഭാവം അതാണ്, ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് ഹൃദയത്തിന് കൽബ് എന്ന് പേര് വന്നത്. മനുഷ്യന് ഇൻസാൻ എന്ന് പേര് വരാനുള്ള കാരണം മനുഷ്യന് മറവി എന്നൊരു വിശേഷണമുണ്ട്. അപ്പോ ഏത് സമയത്തും അല്ലെങ്കിൽ മിക്ക സമയങ്ങളിലും ഓർമ്മപ്പെടുത്തൽ മനുഷ്യന് ആവശ്യമായിട്ടുണ്ടാകും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ അവന് വലിയ വലിയ പ്രയോജനങ്ങൾ ചെയ്യും ഇൻഷാല്ലാ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു ക്ലാസിന് തെതുക്കിറ എന്ന പേരാണ് നൽകിയിട്ടുള്ളത്, ഓർമ്മപ്പെടുത്തൽ എന്നുള്ളത്. അതുകൊണ്ട് മിക്കവാറും കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, പുതിയ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാകില്ല. അത് പരസ്പരം ഒരു തെതുക്കിറച്ച് എന്ന നിലക്ക്, ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് നമ്മളത് മനസ്സിലാക്കണം ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ രൂപത്തിൽ നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമയത്തെക്കുറിച്ചാണ്. സമയത്തെക്കുറിച്ച് അനുഗ്രഹങ്ങൾ എന്നുള്ളത് ഉസൂലിയായ ഉസൂലുന്നിഅം, അതുപോലെ തന്നെ ഫുറുഉന്നിഅം, അടിസ്ഥാനപരമായ നിഅമത്തുകളുമുണ്ട്, അടിസ്ഥാനപരമല്ലാത്ത നിഅമത്തുകളുമുണ്ട്. അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ രണ്ടായി വേർതിരിച്ചത് കാണാം. അതിൽ അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിഅമത്തുൽ ഈമാൻ, ഈമാൻ ഉണ്ടാവുക, ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത്. അതിന്റെ കൂട്ടത്തിൽ നിഅമത്തുൽ ആഫിയ, ആരോഗ്യമുണ്ടാവുക, അതുപോലെ തന്നെ നിഅമത്തുൽ ഇൽം, അറിവുണ്ടാവുക. അതുപോലെ പണ്ഡിതന്മാരെടുത്ത് പറഞ്ഞിട്ടുള്ളത് നിഅമത്തുൽ സമൻ അല്ലെങ്കിൽ നിഅമത്തുൽ സമാൻ, സമയം ലഭിക്കുക എന്നുള്ള അനുഗ്രഹം. അത് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉസൂലുകളിലാണ് എണ്ണിയിട്ടുള്ളത്. അടിസ്ഥാനപരമായ നിഅമത്തുകളുടെ കൂട്ടത്തിലാണ് അതിനെ എണ്ണിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ അനുഗ്രഹമാണ് സമയം എന്നുള്ളത്. സമയമാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒന്നുമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഹിജ്റ 1441 നമ്മൾ പ്രവേശിച്ചു, 1441 പ്രവേശിച്ചു. ഇങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ സത്യവിശ്വാസിക്ക് അതിലൊരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള സമയം അതെത്രയാണോ അത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. സമയം എന്ന് പറഞ്ഞാൽ വലിയ മൂല്യമുള്ള സാധനമാണ്. എത്ര പണം കൊടുത്താലും അത് ലഭിക്കൂല. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, അൽവഖ്തു അൻഫസു മാ ഉനീത ബിഹിഫ്ളിഹി, നീ പരിഗണിക്കുന്ന ശ്രദ്ധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സാധനം അത് സമയമാണ്. ഏറ്റവും വിലയുള്ള സാധനം സമയമാണ്. പക്ഷേ അറാഹു അസ്അല മാ അലൈക യദീഉ, ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ പൊതുവെ നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. നമ്മൾക്ക് ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി സൂക്ഷിക്കും. പക്ഷേ അറാഹു അസ്അല മാ അലൈക യദീഉ, ഈ ഏറ്റവും മൂല്യമുള്ള ഈ സമയമാണ് ഏറ്റവും എളുപ്പത്തിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും നമ്മൾക്കതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നിർത്താൻ സാധിക്കുന്നില്ല. അതിങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മലദ്ദഹുറു വല്ലയ്യാമു വദ്ദംബു ഹാസിലു, കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, തിന്മകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു, മരണത്തിന്റെ ദൂതൻ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പല അറിയിപ്പുകളും നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മരണം അടുക്കാറായിട്ടുണ്ട്, മരണത്തിന്റെ സമയം അടുത്തിട്ടുണ്ട് എന്നുള്ള പല സൂചനകളും പല രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ വൽ ഖൽബു ഗാഫിലു, ഹൃദയം അശ്രദ്ധയിലാണ്. അപ്പൊ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം കഴിയുന്തോറും നമ്മുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരാളും നിഷേധിക്കുന്നില്ല. പക്ഷേ സമയം കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആയുസ്സാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ആലോചനയോ എന്റെ ആയുസ്സാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രയാണ് അള്ളാഹു തആല നമ്മൾക്ക് ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരാൾക്കും നിശ്ചയമില്ല, അപ്രതീക്ഷിതമായ മരണങ്ങൾ, മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പെട്ടെന്നുള്ള മരണം, അപ്രതീക്ഷിതമായ മരണം വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോ നമ്മൾക്ക് അള്ളാഹു എത്രയാണ് ആയുസ് നിശ്ചയിച്ചത് എന്നൊരു കണക്കുമില്ല. അള്ളാഹു നിശ്ചയിച്ച ആയുസിനപ്പുറത്ത് ഒരു നിമിഷം പോലും നമ്മൾക്ക് ജീവിക്കാൻ സാധ്യവുമല്ല. അതുകൊണ്ട് ഉള്ള സമയം, അള്ളാഹു തരുന്ന സമയം, നിശ്ചയിച്ച സമയം, അത് പരമാവധി നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അവനാണ് ബുദ്ധിമാൻ. ഏറ്റവും മാക്സിമം, അല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ ശരാശരി പ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രയാണ് നമുക്കറിയാം. അഅമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, ഈ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60-ഉം 70-ഉം ഇടയിലാണ്. അഖല്ലുഹും മൻ യജൂസു ദാലിക്, അത് മറികടക്കുന്നവർ, അഥവാ 60-ന് 70-ന് മറികടക്കുന്നവർ വളരെ കുറച്ചാണ്, വളരെ ന്യൂനപക്ഷം, വളരെ കുറച്ചേ ഉള്ളൂ 60-70-ന് മറികടക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
മാത്രമല്ല 60 വയസ്സൊക്കെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. 60ൽ കൂടുതൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് അല്ലെങ്കിൽ അതിന് തൗഫീഖ് ലഭിച്ചവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്, കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. അഅദറല്ലാഹു ഇലംബ്രിഇൻ അഖറ അജലഹു ഇലാ അഖറ അജലഹു ഹത്താ ബല്ലഗഹു ഇലാ 60 സനതൻ. എന്താ ഈ ഹദീസ്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? അഅദറല്ലാഹു ഇലംബ്രിഇൻ അഖറ അജലഹു ഹത്താ ബല്ലഗഹു ഇലാ 60 സനതൻ. 60 വയസ്സുവരെ അള്ളാഹു തആല ഒരാൾക്ക് ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ ഉദുറിനെ നീക്കം ചെയ്യും. പിന്നീട് പരലോകത്ത് വന്നിട്ട് എനിക്കതിന് സമയം കിട്ടിയില്ല, ഇതിനെനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയാൻ അള്ളാഹു അവസരം കൊടുക്കൂല. അഅദറ എന്ന് പറഞ്ഞാൽ അസാല ഉദ്റഹു, അവന്റെ ഉദുറിനെ അള്ളാഹു നീക്കം ചെയ്യും. 60 വയസ്സ് ജീവിച്ചാൽ ആളുകൾക്ക് കൂടുതൽ മറുപടി പറയേണ്ടി വരും, പിന്നെ എനിക്കതിന് സമയം കിട്ടിയില്ല, അവസരം കിട്ടിയില്ല എന്നൊന്നും പറയാനുള്ള ഉദുർ അവിടെ ഇല്ലാതെയായി. 60 വയസ്സുവരെ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയ ആളുകൾക്ക്. അപ്പോ ഇതൊക്കെ നമ്മൾ കൂട്ടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ ഇങ്ങനെ വ്യത്യസ്തമായ സമയമാണ് ഓരോ ആളുകളും ജീവിക്കുക. അത് ഒരിക്കലും അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് നമ്മൾക്ക് ജീവിക്കുക സാധ്യവും അല്ല. മാത്രമല്ല, ഈ ഒരു കുറഞ്ഞ കാലയളവിനെ കുറിച്ച് നമ്മൾ ശരിക്ക് ചിന്തിച്ചാൽ, ഏറ്റവും കുറഞ്ഞ കാലയളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവിലെ കാലയളവാണ്. നമ്മൾ ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലെ ജീവിതം അത് വർഷങ്ങളോളമുണ്ട്. പിന്നെ നമ്മൾ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആ യൗമുൽ ഖിയാമ ഖാന മിഖ്ദാറുഹു 50 അൽഫ സന, ആ ഒരു ദിവസം 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. പിന്നെ സ്വർഗ്ഗ നരകം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാശ്വതമായ ജീവിതമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലയളവ്, ജനിച്ചതിന് ശേഷം, മരിച്ചതിന് ശേഷം, പിന്നെ യൗമുൽ ഖിയാമ, പിന്നെ സ്വർഗ്ഗ നരകം, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഏറ്റവും തുച്ഛമായ കാലയളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്ന ഈ ചെറിയ കാലയളവാണ്. വളരെ കുറച്ച്. ഇപ്പോൾ 50,000 വർഷത്തിന്റെ എത്ര ശതമാനമായിരിക്കും 60? 50,000 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? ഇത്ര ചെറിയ സംഖ്യയാണ്. അത്ര അളവേ ഇവിടെ നമ്മൾക്ക് ജീവിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത്രയേ നമ്മൾക്ക് അള്ളാഹു ഈ ഉമ്മത്തിന്റെ ഒരു ശരാശരി പ്രായമായി നിശ്ചയിച്ചത്. ഈ കാലയളവിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ശാശ്വതമായ ജീവിതത്തിൽ വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ, ഇനി മരിച്ചു കഴിഞ്ഞാലുള്ള ആ ജീവിതത്തിൽ എത്ര കാലമാണ്, അതിന്റെ ആ ഒരു സമയവും ഈ ഒരു സമയം നമ്മൾ തട്ടിച്ചു നോക്കി ഈ കിട്ടിയ സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾക്കറിയാം, നമ്മൾ കേട്ട ഹദീസായിരിക്കും അല്ലാഹു തആല നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അല്ലാഹു ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. സ്വർഗക്കാരെ വിളിച്ചിട്ട് ഈ ആടിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന ആ മരണത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അവർക്ക് മനസ്സിലാകും അത് മരണമാണെന്ന്. പിന്നെ നരകക്കാർക്ക് കാണിച്ചു കൊടുക്കും ആടിനെ. അവർ പറയും ഇത് എന്താണെന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അവർ പറയും ഇത് മരണമാണ് എന്ന് പറയും. എന്നിട്ട് അള്ളാഹു തആല ആ ആടിന്റെ രൂപത്തിൽ, അള്ളാഹു തആല മരണത്തെ ആടിന്റെ രൂപത്തിലാക്കി, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. എന്നിട്ട് ആ ആടിനെ അറുക്കാൻ കൽപ്പിക്കും. അതിന് അറുത്തതിന് ശേഷം അള്ളാഹു തആല പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗക്കാരെ ഇനി ശാശ്വതമായ ജീവിതമാണ്, ഇനി മരണമില്ല. നരകക്കാരെ വിളിച്ചിട്ട് പറയും, വയാ അഹ്ലൻ നാർ ഖുലൂദുൻ ഫലാ മൗത്ത്, ഇനി ശാശ്വതമായ ജീവിതമാണ്, ഇനി മരണമില്ല എന്ന് പറയും. അപ്പൊ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ചെല്ലാനുള്ളത് എന്ന ബോധം ഈ ജീവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാലയളവിൽ അഥവാ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആയുസ് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നരകത്തെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞില്ലേ, ثم لا يموت فيها ولا يحيى, നരകത്തിൽ പിന്നെ ജീവിതവുമില്ല മരണവുമില്ല, മരിക്കുന്ന അവസ്ഥയുമില്ല, എന്നാൽ ജീവിക്കുന്നതിനൊരു സുഖമോ ആശ്വാസമോ നരകക്കാർക്കുണ്ടാവുകയില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജീവിച്ചത് വളരെ കുറഞ്ഞ കാലയളവാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹു കാഫിറുകളോട് നടത്തുന്ന ചില സംഭാഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. കാഫിറുകളോട് അള്ളാഹു തആല പറയുന്നത് കാണാം, ഖാല കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, നിങ്ങൾ ഭൂമിയിൽ എത്ര വർഷമാണ് ജീവിച്ചത്, എത്ര വർഷമാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് എന്ന് കാഫിറുകളായിട്ടുള്ള ആളുകൾ അള്ളാഹു ചോദിക്കും. അവർ പറയും, ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ, ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗം എണ്ണിത്തിട്ടപ്പെടുത്തിയ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നീ ചോദിച്ചു നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പരലോകത്തിലെ ആ ദൈർഘ്യം കണ്ട് അവർക്ക് മനസ്സിലാകുന്നത് നമ്മൾ ജീവിച്ചത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗം, അത്രേ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അള്ളാഹു തആല പറയുന്നു, ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല, അതെ നിങ്ങൾ കുറച്ച് ജീവിച്ചിട്ടുള്ളൂ ഇവിടെ, പക്ഷേ ലൗ അന്നക്കും കുൻതും തഅലമൂൻ, ഈ കുറഞ്ഞ സമയം അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ള ആളുകൾ ഈ ഒരു കുറഞ്ഞ കാലയളവ്, നമ്മൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ കുറഞ്ഞ കാലയളവ്, കുറഞ്ഞ സമയം, അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ശ്രമിക്കുന്നവരാണ് ബുദ്ധിമാൻ, യാതൊരു സംശയവുമില്ല. നമ്മുടെ ഓരോ സമയവും ഓരോ സെക്കൻഡും നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം. ഒരു കവി പറഞ്ഞത് കാണാം, ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ, ഹൃദയമിടിപ്പുകൾ, ഹൃദയം ഇങ്ങനെ ചലിക്കുന്നുണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ സ്പന്ദനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നൽ ഹയാത ദഖായിഖു വസവാനി, ജീവിതം എന്ന് പറയുന്നത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ്, ഈ മിടിപ്പെന്നാണോ നിൽക്കുന്നത് നമ്മുടെ ജീവിതം, അത് അതോടുകൂടി അവസാനിച്ചു. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞത് ഇത്രയും തുച്ഛമായ അളവാണ്. ആ ഒരു സമയം നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന്റെ വില നമ്മൾക്ക് മനസ്സിലാകാതെ പോകരുത്. നമ്മൾ നാൽക്കാലികളെപ്പോലെ ജീവിക്കേണ്ടവരല്ല. നമ്മളിവിടെ സുബഹിക്കുള്ള ഒരു ക്ലാസ്സിൽ ആ വരി പറഞ്ഞിട്ടുണ്ട്, നാൽക്കാലികളെപ്പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. നഹാറുക ബത്താലുൻ വലൈലുക നായിമുൻ വഐശുക യാ മിസ്കീനു ഐശുൽ ബഹായിമി, നിന്റെ പകൽ സമയം ഏതുപോലെയാണ്, ബത്താലാണ്. ബത്താൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ആള്, അങ്ങനെ വെറുതെ സമയം ചെലവഴിക്കുകയാണ്, രാത്രി അവൻ ഉറങ്ങുന്നു. വഐശുക യാ മിസ്കീനു ഐശുൽ ബഹായിമി, നിന്റെ ജീവിതം എന്ന് പറയുന്നത് നാൽക്കാലിയുടെ ജീവിതം പോലെയാണ് സാധു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നാൽക്കാലികളെ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. കുറെ ഉറങ്ങുക, കുറെ തിന്നുക, കുറെ കളിക്കുക, പ്രത്യേകിച്ച് ദുനിയാവിലോ ആഖിറത്തിലോ ഒരു ഉപകാരവും ലഭിക്കാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ മുടുകി ജീവിക്കേണ്ടവനല്ല വിശ്വാസി. മറിച്ച് നമ്മുടെ ഓരോ സമയവും ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ സമയത്തിന് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ധാരാളം മനസ്സിലാകും. ഒരുപാട് വിശുദ്ധ ഖുർആൻ ആയത്തും ഹദീസും വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സമയത്തിന് ഇസ്ലാം കൊടുത്തിട്ടുള്ള വില, അതിലൊന്ന് നമുക്കറിയാം, അള്ളാഹു തആല പല സമയങ്ങളെയും സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, വല അസ്ർ, കാലം തന്നെയാണ് സത്യം, എല്ലാ സമയത്തെയും വിളിച്ചുകൊണ്ട് സത്യം ചെയ്തു. അതുപോലെ തന്നെ വൽ ഫജ്ർ, വലയാലിൻ ആഷർ, വദ്ദുഹ, വല്ലൈലി ഇദാ സജ, അതുപോലെ തന്നെ ഓരോ സമയങ്ങളെ, വ്യത്യസ്തമായ സമയങ്ങളെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് തന്നെ സമയത്തിന്റെ വില അതിലൊന്നും തന്നെ കിട്ടും. അള്ളാഹു ഏതൊരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ടോ അതിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. അപ്പൊ സമയങ്ങളെക്കുറിച്ച്, വ്യത്യസ്ത സമയങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു തന്നെ സമയത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. സൂറത്തു ഫാത്തിറിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാം, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ വമാ ലിദ്ദാലിമീന മിൻ നസീർ. അവലം നുഅമ്മിർകും, നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവർക്ക് ആലോചിക്കുന്നവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ളൊരു സമയം ആയുസ് നിങ്ങൾക്ക് നൽകിയിട്ടില്ലയോ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്ര ഓരോ ആളുകളും ഈ കൂട്ടത്തിൽ വ്യത്യസ്ത പ്രായക്കാരൻ. നമ്മൾ ജീവിച്ച ഈ ഒരു നമ്മുടെ വയസ്സ് നമ്മളൊന്ന് ചിന്തിക്കുക. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, നമ്മൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനും നമ്മൾക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കുക. പല പ്രായക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ചെറിയ പ്രായത്തിലെ കുട്ടികൾ, വലിയ പ്രായത്തിലെ ആളുകളൊക്കെ ഉണ്ട്. ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ഈ കാര്യം പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, വളരെ സുപരിചിതമായ ഹദീസാണ്, ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് ജീവിച്ച കാലമത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാലം ജീവിക്കാൻ സാധിച്ചു, അതിന്റെ കൂട്ടത്തിൽ ജീവിച്ച കാലം അത്രയും സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ എന്താണ്? മൻ താല ഉമറുഹു വഹസുന അമലുഹു. ആയുസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അതിൽ അവന്റെ അമൽ നന്നായിട്ടുണ്ട്. ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മൻ താല ഉമറുഹു വസഅ അമലുഹു. ആയുസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവന്റെ അമൽ മൊത്തം പോക്കാണ്, മൊത്തം മോശാണ്. അമൽ ജീവിതത്തിൽ അവൻ തമ്മാടിയായി ജീവിച്ചവനാണ്, അവനാണ് ഏറ്റവും മോശം ആളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സമയമെന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ആരോഗ്യവും അങ്ങനെ തന്നെ, അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് നേരെ തിരിച്ചടിയാവും നാളെ പരലോകത്ത്. നമ്മൾക്ക് കിട്ടിയ ആയുസും നമ്മൾക്ക് കിട്ടിയ സമയവും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് നമ്മൾക്ക് നാളെ പരലോകത്ത് നമ്മൾക്കെതിരായ ഒരു തെളിവായിരിക്കും. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഹദീസ്, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്. നമ്മൾ പഠിച്ച ഹദീസാണ്. ജനങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ രണ്ട് നിഅമത്തുകൾ കൊണ്ട് വഞ്ചിതരായിരിക്കുന്നു. വഞ്ചിതരാകുക എന്ന് പറഞ്ഞാൽ മഖ്ബൂൻ, ഗബൻ എന്ന് പറഞ്ഞാൽ, ഗബന എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. അപ്പൊ കച്ചവടത്തിൽ വഞ്ചന കാണിച്ച് നഷ്ടം സംഭവിച്ചവനെ പോലെ ആർക്ക്? ഈ രണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ നഷ്ടം സംഭവിച്ചവരാണ്. ഏതാണ് രണ്ട് അനുഗ്രഹം? അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യവും അവന്റെ ഒഴിവ് സമയവും. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾക്കത് തിരിച്ചടിയാകും, പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് കിട്ടുന്ന മിക്കയാളുകളും തെറ്റിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമാണ് അവരെ തിന്മയിലേക്ക് എത്തിക്കുന്നത്. ഒഴിവ് സമയം ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞത് കാണാം. അദ്ദേഹം കുറച്ചുകാലം സൂഫികളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, സൂഫികളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് രണ്ട് കാര്യമാണ് ആകെ കിട്ടിയത്, രണ്ട് പ്രധാനപ്പെട്ട ഫായിദ. അതിലൊന്ന്, അവർ പറയാറുണ്ട്, ആരെങ്കിലും തന്റെ നഫ്സിനെ, മല്ലം യുസ്ഖിൽ നഫ്സഹു ബിത്താഅ ശഗലതുഹു ബിൽ മഅസിയ, മല്ലം യുസ്ഖിൽ നഫ്സഹു ബിത്താഅ ശഗലതുഹു ബിൽ മഅസിയ. സ്വന്തം നഫ്സിനെ സൽക്കർമ്മം ചെയ്യുന്ന വിഷയത്തിൽ വ്യാപൃതനാക്കിയിട്ടില്ലെങ്കിൽ, ആര് വ്യാപൃതനാക്കുന്നില്ലയോ സൽക്കർമ്മം ചെയ്യാൻ അവന് സമയമല്ല. അവന്റെ നഫ്സിനെ അവൻ സൽക്കർമ്മം ചെയ്യുന്ന വിഷയത്തിൽ ശുഗലാക്കിയിട്ടില്ലെങ്കിൽ, ശഗലതുഹു ബിൽ മഅസിയ, ആ നഫ്സ് അവനെ മഅസിയത്തിൽ വ്യാപൃതനാക്കും. അപ്പൊ നമ്മൾ കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ സൽക്കർമ്മങ്ങളിൽ ശുഗിലാകണം. അല്ലെങ്കിൽ ആ നഫ്സിനെ, ആ നഫ്സിന്റെയും അവനെ തിന്മയിൽ ശുഗിലാക്കും. അപ്പൊ മിക്ക ആളുകളും കഴിച്ചു പോകാനുള്ള കാരണം ഒഴിവ് സമയം, ആ ഒഴിവ് സമയം ഇങ്ങനെ കിട്ടുമ്പോൾ അവൻ അത് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല, അപ്പോഴാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് അവൻ തെറ്റിപ്പോകുന്നത്. അപ്പോ നമ്മൾക്ക് കിട്ടുന്ന ഒഴിവ് സമയവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോകാനുണ്ട്. അത് തികച്ചും യാഥാർത്ഥ്യമായ കാര്യമാണ്, ഒരു സംശയവുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി സ്വർഗത്തിലേക്ക് എത്തുന്നവർ സ്വർഗത്തിൽ, നരകത്തിലേക്ക് എത്തേണ്ടവർ നരകത്തിൽ, ഒരുപാട് ഘട്ടങ്ങൾ കടന്നുപോകാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഹിസാബിന്റെ ഘട്ടം, വിചാരണയുടെ ഘട്ടം. ഓരോ അമലുകളെടുത്ത് അല്ലാഹു പരിശോധിക്കും. ഇനി അല്ലാഹു മാപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തന്നെ അവൻ ചെയ്ത തിന്മകളൊക്കെ അവനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അല്ലാഹു തആല അവന് മാപ്പ് കൊടുക്കുക. നമ്മളൊക്കെ നമ്മൾ ചെയ്ത തിന്മകൾ മറന്നുപോയിട്ടുണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ അതിലെന്നോണം, നീതി എന്നോണം അല്ലാഹുവിന് പുറത്തു കൊടുക്കുകയാണെങ്കിലും, ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും, നമ്മൾ ചെയ്ത തിന്മകളൊക്കെ അല്ലാഹു വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കുകയും പുറത്തു കൊടുക്കേണ്ടവന് പുറത്തു കൊടുക്കുകയും ചെയ്യുക. അത് അല്ലാഹുവിന് നീതിയുടെ ഭാഗമാണ്. ആ ഹിസാബിന്റെ ഘട്ടമെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ലാ തസൂലു ഖദമു അബ്ദിൻ യൗമൽ ഖിയാമ, ഖദമ അബ്ദി എന്ന റിവായത്ത് ഉണ്ട്. ഒരു മനുഷ്യന്റെ കാൽപാദം മുന്നോട്ട് ചലിക്കുകയില്ല. ഹത്താ യുസ്അല അൻ അർബഈ ഖിസാലിൻ, നാല് കാര്യങ്ങളെക്കുറിച്ച് അവന് ചോദ്യം ചെയ്യപ്പെടാതെ. നാല് കാര്യങ്ങളെക്കുറിച്ച് അവനോട് ചോദ്യമുണ്ടാകും, ആ ചോദ്യത്തിന് അവന് ഉത്തരം പറയേണ്ടതും ഉണ്ടാകും. നമ്മൾക്കറിയാവുന്ന ഹദീസാണ്. അൻ ഉമുരിഹി ഫീമാ അഫ്നാഹു, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് അവൻ ചെലവഴിച്ചത് എന്നതിന് ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ആയുസ്സിൽ പെട്ട ഒന്ന് തന്നെയാണ് അവന്റെ യുവത്വം, അത് പ്രത്യേകം ചോദ്യമുണ്ട്. അൻ ശബാബിഹി ഫീമ അബ്ലാഹു, അവന്റെ യുവത്വ സമയത്തെക്കുറിച്ച് അത് എങ്ങനെയാണ് ചെലവഴിച്ചത്. അപ്പൊ ആയുസ്സിൽ പെട്ടത് തന്നെയാണ് യുവത്വം, പക്ഷേ യുവത്വ കാലഘട്ടം എന്നുള്ളത് പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പൊ യുവാക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുസ്സിനെ മൊത്തം അതിനെക്കുറിച്ച് ചോദിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ യുവത്വത്തെക്കുറിച്ചും ചോദ്യമുണ്ട്. അപ്പൊ യുവാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ആ യുവത്വ സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് മറുപടി പറയേണ്ടതുണ്ട്. സമ്പത്ത് അത് എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു, രണ്ടും ചോദ്യമുണ്ട്. ചെലവഴിക്കുന്നത് ഹലാലായ, സമ്പാദിക്കുന്നത് ഹലാലായ രൂപത്തിലാകണം, ചെലവഴിക്കുന്നതും അല്ലാഹു അനുവദിച്ച രൂപത്തിലാകണം. പൊതുവെ ആളുകൾ, കുറച്ച് ദീനീബോധമുള്ള ആളുകൾ, അവൻ ചെലവഴിക്കുന്ന, അല്ല, അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായ രൂപത്തിലാകാൻ ശ്രമിക്കും. പക്ഷേ ചെലവഴിക്കുന്ന വിഷയത്തിൽ, സമ്പാദിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധയുള്ള ആളുകൾക്ക് ചെലവഴിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും ശ്രദ്ധയില്ല. ചെലവഴിക്കുന്ന കാര്യത്തിലും അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്. ഒരു ഹറാമായ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ശിർക്കൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പൊ ഹറാമായ കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെലവഴിക്കുന്നത്, ഹറാമിലൂടെയാണോ സമ്പാദിച്ചത്, അതിന്റെ ചോദ്യമുണ്ടാകും. അറിവിനെ കുറിച്ച് ചോദ്യമുണ്ട്, എന്തൊക്കെ അവൻ ചെയ്തു എന്നുള്ളത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിച്ച ആളുകൾക്ക് കൂടുതൽ ചോദ്യം ഉണ്ടാകും. കൂടുതൽ പഠിച്ച ആളുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഇത് വലിയൊരു അമാനത്താണ്. നമ്മൾ പഠിച്ച കാര്യം എത്രത്തോളം അമൽ ചെയ്തു എന്ന ചോദ്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ ദീൻ പഠിക്കുന്ന കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പൊ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ചോദ്യമുണ്ട്. ഇദാ കുന്ത ലാ തദരി ഫതിൽക മുസീബത്തുൻ, നീ അറിയാത്തവനാണെങ്കിൽ അറിവില്ല എന്നുള്ളത് അതൊരു മുസീബത്ത് തന്നെയാണ്. വൈൻ കുന്ത തദരി ഫൽ മുസീബത്തു അഅലമു എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നീ അറിയാത്തവനാണെങ്കിൽ അതൊരു മുസീബത്താണ്. ഇനി നീ അറിവുള്ളവനാണെങ്കിലോ ആ മുസീബത്ത് കുറച്ചുകൂടിയും ഗുരുതരമായ മുസീബത്താണ്. വൈൻ കുന്ത തദരി ഫൽ മുസീബത്തു അഅദമു. അപ്പൊ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമായി. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ നമ്മുടെ മനസ്സിൽ എവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊക്കെ ഒരുപാട് കാലം ജീവിക്കുന്നുള്ളത്, ഞാനിപ്പോഴത്തൊന്നും മരിക്കൂല, ഞാൻ ഉടനെ മരിക്കും എന്ന ചിന്തയുള്ള ആളുകൾ വരെ കുറച്ചായിരിക്കും. നമ്മളെങ്ങനെ കണക്ക് കൂട്ടിയാലും നമ്മൾ നമ്മുടെ വലിയൊരു കാലയളവിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആ പ്രായമെത്തിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയും അതുപോലുള്ള പ്ലാനിങ്ങൊക്കെ ചിലപ്പോൾ നമ്മൾക്കുണ്ടാകും. അത് അത്രയും കാലം ജീവിക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷേ സത്യവിശ്വാസി ഇന്ന് രാവിലെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മൾ ഏത് സമയത്തും മരിക്കും, ഒരുപാട് കാലം ജീവിക്കും എന്ന നിലക്കൊരിക്കലും നമ്മൾ മുന്നോട്ട് പോകരുത്. ഏത് സമയത്തും മരണം വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇഅമല്ലി ദുനിയാക കഅന്നക തഈശു അബദ, ദുനിയാവിന്റെ കാര്യത്തിൽ ഒരുപാട് കാലം ജീവിക്കും എന്ന നിലക്ക് തന്നെ അമൽ ചെയ്യുക. ദുനിയാവിന്റെ വിഷയത്തിൽ നാളെ മരിക്കുന്നില്ല, നാളെ മരിക്കും മരിക്കുന്നു ഇങ്ങനെ വിചാരിച്ചിട്ട് വീടും കയറ്റുന്നില്ല, അപ്പോൾ ജോലിക്കും പോകുന്നില്ല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകരുത്. ദുനിയാവിന്റെ വിഷയത്തിൽ ഒരുപാട് കാലം ജീവിക്കും എന്ന വിചാരം. വഅമല്ലി ആഖിറതിക അന്നക തമൂതു ഗദൻ, എന്നാൽ പരലോകത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നാളെ മരിക്കും എന്ന രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാം, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഗരീബിനെ പോലെ, പരദേശിയെ പോലെ, അല്ലെങ്കിൽ അപരിചിതനെ പോലെ, വിദേശിയെ പോലെ, ഗരീബ് പിന്നെ അപരിചിതനായ വ്യക്തിയെ പോലെ നീ ആകണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ. നമ്മൾ പഠിച്ച ഹദീസാണ്. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. കൂടുതൽ കാലം ജീവിക്കും എന്ന നിലക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഉപദേശിച്ച ഉപദേശം ഇപ്രകാരമാണ്. നമുക്കറിയാം, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യം നീ ഉപയോഗപ്പെടുത്തണം. അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യം നീ പ്രയോജനപ്പെടുത്തണം. ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വ സമയം നീ ഉപയോഗപ്പെടുത്തണം. യുവാവായിരിക്കെ നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ വസിഹാസക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഏത് സമയത്തും രോഗം വരാം. ഒരു സ്ട്രോക്ക് വന്നാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ്, ഒരു അറ്റാക്ക് വന്നാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ്, പിന്നെ നിത്യരോഗിയായി ചിലപ്പോൾ ആ അറ്റാക്കോടുകൂടി നമ്മൾ മരിക്കും, ആ സ്ട്രോക്കോടുകൂടി നമ്മുടെ ജീവൻ ഇല്ലാതെയാകും. ചില ആളുകൾ ഒരുപാട് കാലം അങ്ങനെ തന്നെ കിടക്കും, വളരെ ആരോഗ്യമുള്ള ആളായിരിക്കും, പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് അയാൾ വലിയ നിത്യരോഗിയായി മാറും. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നൊരു പ്രായവുമില്ല. 20 വയസ്സുള്ള ഒരാളാണ് പഠിത്ത കഴിഞ്ഞ ആഴ്ച അറ്റാക്കായി മരിച്ചത്. 20 വയസ്സുള്ളൊരു കുട്ടി, പഠിക്കുന്ന കുട്ടി. അപ്പോ ഇതിനൊന്നൊരു പ്രായവുമില്ല ഈ അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനത്തിനാണ്, ഏതിനാണെങ്കിലും. അപ്പോ നമ്മുടെ ആരോഗ്യ സമയത്തെ ഉപയോഗപ്പെടുത്തണം രോഗം വരുന്നതിനു മുമ്പ്. അതുപോലെ തന്നെ വഗിനാക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് ധന്യതയെ ഉപയോഗപ്പെടുത്തണം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ഒരുപാട് വാർത്തകൾ, ഒറ്റ നിമിഷം കൊണ്ട് ആടെ ലക്ഷങ്ങൾ ആസ്തിയുള്ള വ്യക്തി ഒന്നുമല്ലാത്തവനായി, ഒരു പ്രളയം വന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടുപോയ അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം പരമദരിദ്രനായി, വലിയ സമ്പന്നനായിരുന്നു, വലിയ വീടുണ്ടായിരുന്നു, വലിയ കാറുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം വലിയ ദരിദ്രനായി മാറി. അപ്പോ നമ്മൾക്ക് സമ്പത്തുള്ള സമയത്ത് ചെലവഴിക്കാൻ സാധിക്കണം, നമ്മുടെ ദാരിദ്ര്യം കടന്നു വരുന്നതിന് മുമ്പ്. വഫറാഖ ഖബ്ല ശുഗ്ലിക, നിന്റെ തിരക്കിന് മുമ്പ് ഒഴിവ് സമയത്ത് നീ ഉപയോഗപ്പെടുത്തണം. വമിൻ ഹയാതിക വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ നിനക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ അവസരം, ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മൾക്കുണ്ട് ഇല്ലേ, മിക്കവാറുണ്ട്. നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള യുവാക്കളുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യമുണ്ട്, സമ്പത്തുള്ള ആളുകളുണ്ട്, ആവശ്യത്തിന് സമയമുണ്ട്, നമ്മൾക്ക് നല്ല ജീവനുണ്ട്, മരിച്ചിട്ടില്ല. ഈ അഞ്ചുള്ള ആളുകൾ ഇതിലുണ്ടാകും. അപ്പോൾ ഈ കാര്യം നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ ഈ ഒരു സമയത്ത് സാധിക്കേണ്ടതുണ്ട്. അത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലും സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുന്ന വിഷയത്തിലാണെങ്കിലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തു ഷർഹിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈദ ഫറഗ്ത ഫൻസബ് വഇല റബ്ബിക ഫർഗബ്. എന്താ ഫൈദ ഫറഗ്ത ഫൻസബ് എന്ന് പറഞ്ഞാൽ, ഫൈദ ഫറഗ്ത, നീ ഒരു അമലിൽ നിന്ന് വിരമിച്ചാൽ, ഒരു പണി കഴിഞ്ഞാൽ, ഫൻസബ് ഫഅഖ്ബിൽ അലാ അമലിൻ ആഖർ, വേറൊരു അമലിലേക്ക് നീ ചെല്ലണം. ഒരു അമൽ കഴിഞ്ഞാൽ അടുത്ത അമലിലേക്ക് നീ ചെയ്യണം. നീ ഒരു അമൽ കഴിഞ്ഞാൽ അടുത്ത അമലിലേക്ക് നീ മാറണം. തഫ്സീർ സഅദിയിൽ കാണാം, ഫജ്തഹിദ് ഫിൽ ഇബാദത്തി വദ്ദുആ, ഒരു അമൽ കഴിഞ്ഞാൽ പിന്നെ നീ, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഒരു അമൽ കഴിഞ്ഞാൽ പിന്നെ നീ പരലോകത്തേക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നീ എന്ത് ചെയ്യണം? നന്നായി ജിഹാദ് ചെയ്യണം, നന്നായി അധ്വാനിക്കണം. ദുനിയാവിലും പരലോകത്തും ഉപകാരമില്ലാത്ത അമലുകൾ ചെയ്യുന്നവനായി നമ്മൾ മാറരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇന്നീ ലഅംഖുതു റജുല, ഞാനൊരു മനുഷ്യനെ വെറുക്കുന്നു, അയാളെ എനിക്കിഷ്ടമില്ല. അനിയക്കൂന ഫാരിഗൻ ലൈസ ഫീ ശൈഇൻ മിൻ ശുഗ്ലി ദുനിയ വല ശുഗ്ലിൽ ആഖിറ. അയാൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഫ്രീ ആണ്, ദുനിയാവിന്റെ തിരക്കിലോ പരലോകത്തിന്റെ തിരക്കിലോ അല്ല, വെറുതെ നടക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ വെറുക്കുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനിയാവിന്റെ ഒരു അമലും ചെയ്യുന്നില്ല, ദുനിയാവിൽ ഉപകാരം കിട്ടുന്ന ഒരു പണിയും ചെയ്യുന്നില്ല, പരലോകത്ത് ഉപകാരം കിട്ടുന്ന പണിയും ചെയ്യുന്നില്ല, ഇങ്ങനെ ഫുൾ ടൈം റെസ്റ്റ് എടുക്കുന്ന ഒരാളെ ഞാൻ വെറുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുണ്ട് ഒരുപാട് ആളുകൾ, ദുനിയാവിലും പരലോകത്തും ഒരു ഗുണം ചെയ്യാത്ത പണിയിലായിരിക്കും, വിനോദങ്ങളിലായിരിക്കും അവരുണ്ടാകുക. അങ്ങനെയുള്ള ഫുൾ ടൈം ഉറങ്ങുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമല്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകുക, കളിച്ചടക്കുക, ദുനിയാവിലും പരലോകത്തും അവനുകൊണ്ട് യാതൊരു നേട്ടവുമില്ല, അങ്ങനെയുള്ള ആളുകളെ ഞാൻ വെറുക്കുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സൽക്കർമ്മങ്ങൾ അതിലേക്ക് മുന്നേറുക എന്ന് പറഞ്ഞാൽ, പല സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടും അതിലേക്ക് ധൃതി കാണിക്കാത്ത, അത് നിർബന്ധ കർമ്മങ്ങളിൽ പോലും വീഴ്ച വരുത്തുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിച്ചാൽ അവൻ പെട്ടെന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ, അത് പിന്നെ 50 വയസ്സ് കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ഓരോ സമയം നിശ്ചയിച്ച് അത് കഴിഞ്ഞിട്ടാകാം, അങ്ങനെയല്ല. അതിന് സാധിക്കുന്ന ആളുകൾ, അതിന് ഇസ്തിഫാഅത്തുള്ള ആളുകൾ അത് പെട്ടെന്നാക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസിൽ കാണാം, തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിലേക്ക് ധൃതി കാണിക്കുക, അഥവാ ഫർദായി ചെയ്യേണ്ട ഒരു ഹജ്ജിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു, കാരണം അവൻ അറിയില്ല എന്തൊക്കെ തടസ്സങ്ങളാണ് അവനുണ്ടാവുക എന്നുള്ളത്. നമ്മൾ 50 വയസ്സ് കഴിഞ്ഞിട്ട്, കുറച്ച് കഴിഞ്ഞിട്ട്, കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യമായ കാരണങ്ങൾക്ക് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയാൽ ആ സമയത്ത് നമ്മൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഹജ്ജിലേക്ക് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവർ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല, അതിലേക്ക് ധൃതി കാണിക്കണം. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലേക്ക്, അപ്പോ നിശ്ചയ അള്ളാഹു നൽകുന്ന ആയുസ്സിൽ അത് സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് നിർബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്കൊക്കെ നമ്മൾക്ക് പ്രത്യേക താൽപര്യവും അതുപോലെ തന്നെ ധൃതിയും ഉണ്ടായിരിക്കണം. ഇന്നത്തെ അമൽ നാളത്തേക്ക് മാറ്റരുത്, ലാ തുർജി അമലൽ യൗമി ഇലാ ഗദി, ഇന്നത്തെ പണി നീ നാളത്തേക്ക് മാറ്റരുത്. കാരണം എന്താ, ലഅല്ല ഗദൻ യതി വഅൻത ഫഖീദു, പകൽ നാളെ എന്നുള്ളത് വന്നേക്കാം, പക്ഷെ നീ നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നീ നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, യബ്ന ആദം, ആദമിന്റെ പുത്ര, ഇന്നമ അൻത അയ്യാമുൻ, നീ എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങളാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. ഇതാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോയാൽ നിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദുന്യ സലാസത്തു അയ്യാം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസങ്ങളാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അമ്മൽ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹി, ഒന്ന് ഇന്നലെയാണ്, ഇന്നലകൾ, അത് കഴിഞ്ഞുപോയി, അത് കിട്ടൂല, ഒരിക്കലും തിരിച്ചു കിട്ടൂല, അതാണ് ഒരു ദിവസം. രണ്ടാമത്തെ ദിവസം മറ്റൊന്ന് നാളെയാണ്, അതൊരു പക്ഷെ നിനക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, നാളെ നീ ജീവിച്ചുകൊള്ളണം എന്നില്ല. എന്നാൽ ഇന്ന് അതാണ് നിനക്കുള്ളത്, അതുകൊണ്ട് ആ ദിവസത്തിൽ നീ അമൽ ചെയ്യുക. ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾക്കുള്ള സമയം ഏതാണ്? ഇന്നാണ്. ഈ ഒരു സമയം നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയമാണ് നമ്മുടെ സമയം. ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞുപോയി, അത് ഒരിക്കലും ഇനി തിരിച്ചു വരില്ല. നാളെ അത് കിട്ടിക്കൊള്ളണമെന്നില്ല, നാളെ ജീവിക്കുന്ന ഒരു ഉറപ്പുമില്ല. നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ളത് ഇന്നാണ്, ആ ഒരു ദിവസം നമ്മൾക്ക് അമൽ ചെയ്യാൻ സാധിക്കണം, അമൽ ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയും വർഷം ഞാൻ ജീവിച്ചത് എങ്ങനെയാണ്? ഈ നിമിഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് എന്റെ സ്ഥാനം എന്തായിരിക്കും? എത്രത്തോളം ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിക്കുക. അവസാനമായി ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹം ഒരാളോട് ചോദിക്കുകയാണ്, കം ഉംറുക്, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിത്തു നസന, 60 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പോ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞു, ഫഅൻത മുൻദു സിത്തീന സനതൻ തസീറു ഇലാ റബ്ബിക്, നീ 60 വർഷമായിട്ട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 വർഷമായിട്ട് നീ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നമ്മളെ പ്രായം ഒന്ന് ചിന്തിക്കുക, ആ പ്രായം അത്രയും നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ തൂഷിക്കു അൻ തസീല, നീ അള്ളാഹുവിലേക്ക് എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ബേജാറായി, അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ വീണ്ടും പറയാണ്, മൻ അറഫ അന്നഹു അബ്ദുല്ലില്ലാ, ഒരുത്തൻ സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അന്നഹു റാജിഊൻ ഇലൈഹി, ഞാൻ അവരിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളവനാണ് എന്നൊരുത്തൻ മനസ്സിലാക്കിയാൽ, ഫല്യഅലം അന്നഹു മൗഖൂഫുൻ വ മസ്ഊലുൻ, അവൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ്, അള്ളാഹുവിന്റെ ചോദ്യം നേരിടേണ്ടവനാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഫല്യുഇദ്ദ ലിസ്സുആലി ജവാബ, ആ ചോദ്യങ്ങൾക്ക് മറുപടി അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ. ഇത് കേട്ടപ്പോ മനുഷ്യൻ ചോദിച്ചു, മൽഹീല, 60 വർഷം ജീവിച്ചു, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാക്കണം, 60 വർഷത്തെ തിന്മകൾക്കും സുഖങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കണം, ഇനി ഇതിന് രക്ഷപ്പെടാനുള്ള സൂത്രം എന്താണ്? അപ്പൊ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞു, യസീറ, വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിൽ ഒരു പണിയുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, തുഹ്സിനു ഫീമാ ബഖിയ, ഇനിയുള്ള കാലം നന്നായി ജീവിക്കുക, ഇനിയുള്ള കാലം നന്നായി ജീവിക്കുക, എങ്കിൽ യുഗ്ഫറു ലക മാ മദാ, കഴിഞ്ഞുപോയതൊക്കെ അള്ളാഹു പുറത്തുവരും, കഴിഞ്ഞുപോയതൊക്കെ എത്ര ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തുവരും, ഇനിയുള്ള കാലം നന്നായി ജീവിച്ചാൽ. فَإِنَّكَ إِنْ أَسَأْتَ فِي مَا بَقِيَ, ഇനിയും നീ തോന്നിവാസത്തിൽ ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ എന്താ സംഭവിക്കുക? أَخَذْتَ بِمَا مَضَى وَمَا بَقِيَ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്ന തിന്മകളൊക്കെ നീ പേറേണ്ടി വരും, നിനക്ക് അതിന്റെ ശിക്ഷ. أُخِذْتَ بِمَا مَضَى وَمَا بَقِيَ, أُخِذْتَ بِمَا مَضَى وَمَا بَقِيَ, നിനക്ക് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാത്തിന്റെ പാപവും നീ പേറേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ എത്ര എളുപ്പത്തിലുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എത്ര വലിയ സമ്മാടിയാണെങ്കിലും ബാബു തൗബ, തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ല.
അതാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞ വാചകത്തിൽ നിന്ന് കിട്ടുക. ഇനിയുള്ള കാലം, ഇതുവരെ എന്തായിക്കോട്ടെ, എത്ര മോശമായി ജീവിച്ചവനാണെങ്കിലും ഇനിയുള്ള കാലം നന്നായി ജീവിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുന്നു മാത്രമല്ല, മുൻകഴിഞ്ഞ തിന്മകളൊക്കെ അള്ളാഹു നന്മയാക്കി. അറ്റായിബു മിനദ്ദംബി കമല്ല ദംബലഹു, തിന്മയിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മയില്ലാത്തവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ആ ഹദീസിന്റെ തുടക്കത്തിൽ. അന്നദമു തൗബ, ഖേദം അത് തൗബയുടെ ഭാഗമാണ്. ആദ്യം നമുക്ക് കുറ്റബോധം ഉണ്ടാകണം, ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചല്ലോ, ഒരുപാട് തെറ്റുകൾ ചെയ്തു, രഹസ്യവും പരസ്യവുമായി ചെയ്തു, ആരും കാണാതെ ചെയ്തു, ആരും അറിഞ്ഞിട്ടില്ല എന്റെ ആ വൃത്തികെട്ട മുഖം. പുറമേക്ക് ഞാൻ നല്ല പിള്ളയാണ്, പക്ഷെ ഞാൻ മാത്രം അറിയുന്ന ഒരു വൃത്തികെട്ട മുഖം എനിക്കുണ്ട്. അള്ളാഹു ഇത്രയും കാലം അത് മറച്ചുവെച്ചു, നമുക്ക് മാത്രമേ ആ മുഖം അറിയുള്ളൂ. അപ്പോ അതിൽ നിന്ന് തോബേണ്ട ആദ്യം അന്നദമു തൗബ, ആ ഖേദമുണ്ടാകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറ്റായിബു മിനദ്ദംബി കമല്ല ദംബലഹു, തിന്മയിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. പക്ഷേ തൗബ തൗബയായിരിക്കണം. തൗബത്തുൽ കദ്ദാബീൻ ഉലമാക്കൾ പ്രത്യേകം ചർച്ച ചെയ്താണ് തൗബത്തുൽ കദ്ദാബീൻ എന്നുള്ളത്. എന്താ തൗബ ചെയ്യുമ്പോൾ തന്നെ അവന്റെ മനസ്സിലുണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് അത് വീണ്ടും ചെയ്യണം, അവസരം കിട്ടുമ്പോൾ ഇനിയും ചെയ്യണം എന്ന മനസ്സോടുകൂടിയാണ് തൗബ ചെയ്യുന്നതെങ്കിൽ തൗബത്തുൽ കദ്ദാബീൻ, കള്ളന്മാരുടെ തൗബയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ എന്ന നിലക്കാരെ നമ്മൾക്കാണ്. നമ്മൾ പുറമേക്ക് എത്ര നല്ല മനുഷ്യന്മാരാണെങ്കിലും നമ്മുടെ ഉള്ളറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതം അറിയുക, മനുഷ്യൻ എന്നുള്ളത് നമ്മൾക്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് മാറാൻ സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി മാറാൻ സാധിച്ചാൽ, മരിക്കുന്നതിന് മുമ്പ് മാറാൻ സാധിച്ചാൽ, നമ്മൾ ചെയ്ത മുൻ കഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരും. അള്ളാഹു തവ്വാബാണ്, അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു തആലയുടെ മഗ്ഫിറത്ത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെല്ലാം ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾക്ക് ലഭിക്കുന്ന സമയം അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയത്തിന് ബറക്കത്ത് ലഭിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച സമയത്തിന്റെ ബറക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം സംസാരിക്കാം. മാത്രമല്ല സമയത്തിന് ബറക്കത്ത് ലഭിച്ച മഹാന്മാരായ സലഫുകൾ, അവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. കുറഞ്ഞ കാലം ജീവിച്ചിട്ടും ഒരുപാട് കാലം ജീവിച്ച, അല്ലെങ്കിൽ ഒരുപാട് കാലം ജീവിക്കുന്ന ആളുകൾ ചെയ്ത അമലുകൾ കുറഞ്ഞ കാലം ജീവിച്ച് ചെയ്ത ഒരുപാട് മഹാന്മാരുണ്ട്. അവർക്ക് സമയത്തിന് വറക്കത്ത് ലഭിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ആ കുറഞ്ഞ കാലയളവിൽ തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. അടുത്ത ആഴ്ച ഇപ്പോൾ ക്ലാസ് ഉണ്ടാകില്ല, കാരണം മുഹറത്തിന്റെ നോമ്പല്ലേ, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ. ബില്ലാഹി തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.